إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، സലഫുകളുടെ കാലത്ത് നടന്ന ഒരു സംഭവമാണ് നമ്മൾ വായിക്കുന്നത്. ഇൻഷാഅല്ലാഹ് ഈ വിഷയം, ഈ ഒരു സംഭവം അതിലൂടെ നമുക്ക് ഒരുപാട് തത്വങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഫിത്നകളുടെ കാലത്ത് സംശയങ്ങളില്ലാതെ നിലകൊള്ളാനും സാധിക്കും. കാരണം പണ്ഡിതന്മാര് പറയാറുള്ളത് പോലെ ഉദാഹരണങ്ങൾ കൊണ്ടാണ് സംസാരിക്കപ്പെടുന്ന കാര്യം വ്യക്തമാവുക. ഖുർആനിലും ഹദീസിലും ധാരാളം വിഷയങ്ങൾ നമ്മൾ കേൾക്കാറും മനസ്സിലാക്കാറുമുണ്ട്, അല്ലെങ്കിൽ ധാരാളം വിഷയങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, പക്ഷെ അത് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യപ്പെടാൻ മനസ്സിലാക്കാൻ ചരിത്ര സംഭവങ്ങൾ നമുക്ക് ഉപകരിക്കും. അതിനേറ്റവും നല്ലത് അമ്പിയാക്കളുടെ ചരിത്രങ്ങളും അതുപോലെ തന്നെ സലഫുകളുടെ കാലത്ത് നടന്ന സംഭവങ്ങളും അതിലെന്താണ് അമ്പിയാക്കൾ അല്ലെങ്കിൽ സലഫുകൾ ആ പ്രശ്നം ഏത് രൂപത്തിലാണ് അവർ കൈകാര്യം ചെയ്തത്, അതിനോട് ഏത് തരത്തിലാണ് അവർ സമീപനം കൈക്കൊണ്ടത് എന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ വിഷയം വളരെ കൃത്യമായിട്ട് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പോ ഈ തരത്തിലുള്ള സംഭവങ്ങള് പഠിക്കുക എന്നുള്ളത് വളരെ ഉപകാരപ്പെട്ട കാര്യമാണ്. ഒരിക്കലും അത് ചരിത്രം ആസ്വദിക്കാനോ വായി രസിക്കാനോ വേണ്ടിയല്ല, അതിലുപരി അതിലെ വലിയ ഗുണപാഠങ്ങൾ, ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കേൾക്കുക, ഇതൊക്കെയാണ് അതിന്റെ ഉപകാരങ്ങളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്ന ഫി ദാലിക ലായത വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. തീർച്ചയായും അതിൽ ആയത്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. പക്ഷേ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് വായിക്കുന്ന സംഭവം സഹാബത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സഹാബിമാരിൽ അല്പം ആളുകൾ മാത്രം ബാക്കിയായിട്ടുള്ള ആ സമയത്ത് നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇബ്നുൽ അശാശിന്റെ ഫിത്ന. ഇബ്നുൽ അശാശിന്റെ ഫിത്ന, അത് നമുക്ക് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ ബിദായ വൽ നിഹായ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത് നമുക്ക് വായിക്കുകയും പണ്ഡിതന്മാർ ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് തത്വങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, അത് നമുക്ക് വായിക്കുകയും ചെയ്യാം. അപ്പോ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പറഞ്ഞതുപോലെ സഹാബിമാര് അല്പം ആളുകൾ മാത്രം ചെറുപ്പക്കാരായ സഹാബികൾ മാത്രം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ബനു ഉമയ്യത്തിന്റെ അവർ ഖിലാഫത്തിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യമാണ് ആ സംഭവം ആരംഭിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ഇത് കേൾക്കണം. قال الحافظ ابن كثير وكان سبب هذه الفتنة أن ابن الأشعث كان الحجاج يبغضه. ഈ ഫിത്നക്കുണ്ടായ കാരണം എന്താണ്? ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന ഖലീഫയുടെ ഗവർണറാണ് ആ ഹജ്ജാജ്. ഈ ആരുണ്ടായിരുന്നു വർക്കാരുണ്ടായിരുന്നു ഇബ്നുൽ അഷ്അസ് എന്ന വ്യക്തിയെ വർക്കാരുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല ഇബ്നുൽ അഷ്അസിനെ. ഇബ്നുൽ അഷ്അസിനെ അത് അറിയുകയായിരുന്നു. അതിന്റെ പേരിൽ തന്നെ ഹജ്ജാജിന്റെ ആ സ്ഥാനം തെറുപ്പിക്കണമെന്നും ആ സ്ഥാനത്ത് നിന്ന് ഹജ്ജാജിനെ തെറുപ്പിക്കണമെന്നും ഹജ്ജാജിനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഭവിക്കണമെന്നും ഇബ്നുൽ അഷ്അസ് മനസ്സിൽ കൊതിക്കാറുണ്ടായിരുന്നു. ثم ان الحجاج بن يوسف نائب الخليفة عبد الملك بن مروان على العراق جهز جيشا من البصرة والكوفة وغيرهما لقتال رتيل الكافر ملك الروم. ആ സമയത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചരിത്രത്തിലെ വളരെ അറിയപ്പെട്ട ഭരണാധികാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അദ്ദേഹം ആദ്യം ആരുടെ ഗവർണറായിരുന്നു? അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഗവർണറായിരുന്നു. എവിടെ? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന ഖലീഫയുടെ ഗവർണറാണ്. ഇറാഖ് ഭാഗം അത് നോക്കുന്നത് ആരാണ്? ഹജ്ജാജ് ഇബ്നു യൂസുഫ് ആണ്. അദ്ദേഹം ഒരു ഒരു യുദ്ധത്തിന് വേണ്ടി പ്ലാൻ ചെയ്തു. തുർക്കിയിലുള്ള രാജാവായിട്ടുള്ള റത്ബീലിനോടുള്ള യുദ്ധം. ആ റത്ബീൽ എന്ന് പറയുന്ന രാജാവ് അയാൾക്കെതിരെയുള്ള യുദ്ധം ഹജ്ജാജ് ഇബ്നു യൂസുഫ് പ്ലാൻ ചെയ്തു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഹജ്ജാജ് ഇബ്നു യൂസുഫ് വളരെ യുദ്ധപ്രിയനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരുപാട് തിന്മകളുള്ള വ്യക്തിയാണെങ്കിൽ കൂടി ഒരുപാട് രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിൽ കൊണ്ടുവന്നത് ഹജ്ജാജ്. ഇന്ത്യ വരെ കീഴടക്കിയത് ആരാണ്? ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ്. الذي آذى أهل الإسلام وقتل سهاما منهم കാരണം ഈ തുർക്കി രാജാവ് മുസ്ലിമീങ്ങളെ അങ്ങേയറ്റം ഉപദ്രവിക്കുകയും മുസ്ലിമീങ്ങളിൽ ധാരാളം പേരെ കൊന്നൊടുക്കുകയും ചെയ്ത വളരെ ചീത്ത ഭരണാധികാരിയായിരുന്നു കാഫറായ രാജാവ്. എന്നിട്ട് സൈന്യത്തെ ഒരുക്കി ഹജ്ജാജ് ആ സൈനിക തലവനായിട്ട് ആരെ നിശ്ചയിച്ചു? അദ്ദേഹം തന്നെ ഓർക്കുന്ന ഇബ്നുൽ അഷ്അസിനെ തന്നെ നിശ്ചയിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹജ്ജാജ് ആരെ വർക്കുന്നുണ്ട്? ഇബ്നു ആശ്രിസിനെ വർക്കുന്നുണ്ട്. എങ്കിൽ കൂടി അദ്ദേഹത്തെ അമീറാക്കി നിശ്ചയിച്ചു. حتى انه كان يقول ما رايته قط الا حتى هممت بقتله. ഹജ്ജാജ് ജീവിതത്തിൽ പറയാറുണ്ടായിരുന്നു, ഈ ഇബ്നു അഷ്അസിനെ എപ്പ കാണുമ്പോഴും അവന് കൊല്ലം തോന്നുമെന്ന് പറയാറുണ്ടായിരുന്നു. അത്രക്ക് ഉറപ്പുണ്ടായിരുന്നു. ഈ ഇബ്നു അഷ്അസിനെയാണ് സൈനിക തലവനായിട്ട് او مشيتي والله لقد هممت ان اضرب عنقه. ഒരിക്കലേ ഹജ്ജാജിന്റെ അടുക്കൽ ആര് വന്നു? ഇബ്നു അഷ്അസ് കാര്യ വന്നു. ആ സമയത്ത് ഹജ്ജാജ് യൂസഫിന്റെ അടുക്കൽ അദ്ദേഹം. അപ്പോ ഹജ്ജാജ് പറയാണ്, നോക്ക് നടത്തുന്നു, നോക്ക് അവനെ കണ്ടാലും തോന്നുന്നു എനിക്ക് അവനെ കൊല്ലം തോന്നുന്നു എന്നും കൂടെ
പറഞ്ഞു. لقد هممت ان اضرب عنقه فاخبر الشعبي ابن الاشعث لما قال الحجاج.
ഇത് കേട്ട ഷാബി ഇബ്നു അഷ്അസിനോട് ആ വിവരം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിനെ കുറിച്ച് ആര് പറഞ്ഞിട്ടുണ്ട്? ഹജ്ജാജ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള വിവരം.
فقال ابن الاشعث وانا والله لأجهدن أن أزيله أو لأجهدن أن أزيله عن سلطانه إن طال بي البقاء.
എനിക്ക് ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഹജ്ജാജിന്റെ സ്ഥാനത്തെറുപ്പിക്കുമെന്ന് ആര് പറയാറുണ്ടായിരുന്നു? ഇബ്നു അഷ്അസ് തിരിച്ചും പറയാറുണ്ടായിരുന്നു.
അങ്ങനെ അവർക്കിടയിൽ ഇങ്ങനെ
കണ്ടിട്ടുണ്ടായിരുന്നു. വ്യക്തമായ അകൽച്ചയും വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് സാരം.
فسار ذلك الجيش بامرأتي او بامرأة ابن الأشعث.
അങ്ങനെ ആ സൈന്യം ഇബ്നു അഷ്അസിന്റെ നേതൃത്വത്തിൽ തുർക്കിക്ക് നേരെ പുറപ്പെട്ടു.
അങ്ങനെ
പോയി അങ്ങനെ ശക്തമായ യുദ്ധത്തിലൂടെ ധാരാളം പട്ടണങ്ങൾ, തുർക്കിയിലുള്ള ധാരാളം പട്ടണങ്ങൾ ആര് കീഴടക്കി? ഇബ്നു അഷ്അസിന്റെ നേതൃത്വത്തിലുള്ള കീഴടക്കി.
ധാരാളം സമ്പത്ത് അവർക്ക് ഗനീമത്തായി ലഭിക്കുകയും ചെയ്തു.
കുഫാറുകളിൽ നിന്ന് ധാരാളം പേരെ ബന്ദികളായ ഒരു
പിടികൂടി
അവരുടെ രാജാവായിട്ടുള്ള ഓരോ പട്ടണവും വിട്ടിട്ട് പേടിച്ച് അടുത്ത പട്ടണത്തിലേക്ക്, ഇബ്നു അഷ്അസും സൈന്യവും വരുന്ന ഓരോ പട്ടണത്തിൽ നിന്നും അവിടെ വിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് അഭയം തേടി ഇങ്ങനെ പോവാണ് ചെയ്യുന്നത്. ഭയന്നിട്ട് പിന്തിരിഞ്ഞോടുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ
ശക്തമായ പരാജയം റത്ബീലിനും അവന്റെ സൈന്യത്തിനും നേരിടേണ്ടി വന്നു.
ആ സമയത്ത്
അഷ്അസിന്റെ അഭിപ്രായം, ഇനി നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, ഇനി തൽക്കാലം എന്ത് ചെയ്യാം? യുദ്ധം നമുക്ക് നിർത്തി
വെക്കാം.
വീണ്ടും എന്ത് ചെയ്യാം? യുദ്ധം ആരംഭിക്കാം. ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക്, ബാക്കിയുള്ള ഹുദുനുകളിലേക്കുള്ള യുദ്ധം അടുത്ത വർഷം ആരംഭിക്കാമെന്ന് ഇബ്നു
അഷ്റാസ് അഭിപ്രായപ്പെട്ടു. കാരണം എന്താണ്, യുദ്ധം ഒരുപാട് കാലയളവായി യുദ്ധം തുടങ്ങിയിട്ട് ഇനി ശക്തി സംഭരിക്കാൻ വീണ്ടും ഒന്ന് ശക്തി സംഭരിക്കാൻ എന്ത് ചെയ്യാം, തൽക്കാലം നിർത്തിവെക്കാമെന്ന് ഇബ്നു അഷ്റാസ് അഭിപ്രായപ്പെട്ടു. അവർ കീഴടക്കിയ ജയിച്ചിടക്കിയ ആ പട്ടണങ്ങൾ അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് നേരവണ്ണം എത്താൻ വേണ്ടിയിട്ട് തൽക്കാലം യുദ്ധം നിർത്തിവെക്കാം എന്ന് അവർ അഭിപ്രായപ്പെട്ടു. فكتب إليه الحجاج يأمره بالاستمرار في القتال. പക്ഷെ ഹജ്ജാജ് അവിടുത്തെ അല്ലെങ്കിൽ അമീറായിട്ടുള്ള ഹജ്ജാജ് ഇബ്നു അഷ്റാസിന് കത്തെഴുതി യുദ്ധം നിർത്തി വെക്കാൻ പാടില്ല, യുദ്ധത്തിൽ തന്നെ തുടരണം എന്ന് കൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞതിൽ ശക്തമായി ആക്ഷേപിച്ചുകൊണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് അപ്പൊ ഇബ്നു അഷ്റാസിന് അങ്ങേയറ്റം ദേഷ്യം കയറി. നേരത്തെ തന്നെ വൈരാഗ്യണ്ട്, ഇപ്പൊ വീണ്ടും എന്ത് ചെയ്തു, തന്റെ അഭിപ്രായത്തെ വിരുദ്ധമായിട്ട് അമീറിന്റെ കൽപ്പന പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത പണി തുടങ്ങി, ജനങ്ങളെ ആരംഭിച്ചു, ഇബ്നു അഷ്റാസ് ആരംഭിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ കൃത്യമായി ബോധ്യപ്പെടണമെങ്കിൽ ആരാണ് ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നയിൽ പെട്ട വ്യക്തിയല്ല, മറിച്ച് അദ്ദേഹം നഫ്സുബിയാണ്. നഫ്സുബി എന്ന് പറഞ്ഞാൽ അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകളെ ആക്ഷേപിക്കുന്ന അഹ്ലുസുന്നത്തിന് പുറത്തുള്ള ആളുകളിൽ പെട്ട ആളാണ്. മാത്രമല്ല അങ്ങേയറ്റം രക്തം ചിന്തുന്ന വ്യക്തിയായിരുന്നു, അതിൽ അങ്ങേയറ്റം മുൻപന്തിയിലുള്ള അല്ലെങ്കിൽ അതിലേറെ മുൻപ് അങ്ങേയറ്റം രക്തം ചിന്തുന്ന ആളായിരുന്നു. വളരെ രക്തം ചിന്താൻ അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു ഈ ഹജ്ജാജ്. അയാൾക്കെതിരിലാണ് എന്ത് ചെയ്യുന്നത്, ഇബ്നു അഷ്റാസ് ജനങ്ങളെ എന്ത് ചെയ്യുന്നത്, ഇളക്കി വിടുന്നത്. മാത്രമല്ല ഒരുപാട് സഹാബിമാരിൽ പലരെയും കൊന്നിട്ടുള്ള വ്യക്തിയാണ് ആര്, ഹജ്ജാജ്. അങ്ങനെയുള്ള രാജാവാണ്, അങ്ങനെയുള്ള അമീറാണ് ഹജ്ജാജ്. അയാൾക്കെതിരിലാണ് ആരെ ഇളക്കി വിടുന്നത്, ജനങ്ങളെ ഇബ്നു അഷ്റാസ് ഇളക്കി വിടുന്നത്. എന്നിട്ട് ഇബ്നു അഷ്റാസിന്റെ കൂടെ ആരെങ്കിലും കൂടി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, അപ്പോഴാണ് വിഷയത്തിന്റെ ഗൗരവം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ വാക്കായതിനോട് നമ്മൾ തട്ടിച്ചു നോക്കണം, ഇന്നത്തെ ഇന്നത്തെ സമകാലിക ലോകവുമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ താരതമ്യം ചെയ്ത് നോക്കണം. ആ സമയത്ത് ഇബ്നു അഷ്റാസിന്റെ പിതാവ് എഴുന്നേറ്റ് നിന്നു. പിതാവിന് മോനെ കുറിച്ച് വളരെ വലിയ മതിപ്പാണ്, ഇബ്നു അഷ്റാസിനെ കുറിച്ച് വളരെ മതിപ്പാണ് ആർക്ക്, പിതാവ്. അങ്ങനെ പിതാവ് എഴുന്നേറ്റ് നിന്നു, പിതാവ് വളരെ നല്ല ഒരു കവിയും അതേപോലെ തന്നെ പ്രാസംഗികനുമായിരുന്നു. ഈ വിഷയത്തിൽ നമ്മളുടെയും ഹജ്ജാജിന്റെയും ഉപമ എന്ന് പറഞ്ഞാല് ഒരാൾ പറഞ്ഞതുപോലെ നിന്റെ അടിമയെ കുതിരയുടെ മേലെ നില കയറ്റിയ മതി യുദ്ധത്തിൽ. മരിക്കണെങ്കിൽ അവര് നശിക്കുകയാണെങ്കിൽ അവർ നശിക്കും, യുദ്ധത്തിൽ അവര് നശിക്കുകയാണെങ്കിൽ അവർ പരാജയപ്പെടുകയാണെങ്കിൽ നീ നിനക്കൊന്നും പറ്റൂല, ആർക്കെ പറ്റുള്ളൂ, ആ നിന്റെ അടിമയ്ക്കേ പറ്റുള്ളൂ. ഇനി അവര് നല്ല ശക്തമായി യുദ്ധം ചെയ്തിട്ട് അവർ വിജയിക്കുകയാണെങ്കിലും അതിന്റെ ബെനിഫിറ്റ് എടുക്കുകയാണെങ്കിൽ അത് നിനക്കുള്ളത്. അതുപോലെയാണ്
നമ്മുടെയും ഹജ്ജാജിന്റെയും ഉപമയെന്ന് അഥവാ ഒരു കുതിരപ്പുറത്ത് നമ്മളിങ്ങനെ കയറ്റി നിർത്തിയിട്ട് നമ്മളിങ്ങനെ യുദ്ധം ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യാം, നശിക്കാം. നശിച്ചാലും നമുക്ക് നഷ്ടമുള്ളൂ, ജയിക്കുകയാണെങ്കിൽ ആർക്കാണ് അതിൽ ലാഭം, ഹജ്ജാജിയുടെ ലാഭം എന്ന് പറഞ്ഞു 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 നിങ്ങൾ എവിടെ വിജയിക്കുകയോ ജയിച്ചെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഹജ്ജാജിന്റെ ആധിപത്യം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങൾ പരാജയപ്പെടുകയാണെങ്കിലോ പിന്നെ ഹജ്ജാജ് നിങ്ങളെ ശത്രുക്കളായിട്ടാണ് കാണുക. നിങ്ങളോട് അങ്ങേയറ്റം ദേഷ്യത്തോടുകൂടിയേ ഹജ്ജാജ് നിങ്ങളോട് വർദ്ധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ശത്രുവായിട്ടുള്ള ഹജ്ജാജിനുള്ള ആ ബൈഅത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ആ ബൈഅത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പിൻവലിക്കണം എന്ന് ജനങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ പിൻവലിക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. ഖലീഫ ആരാണ്? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ആണ്. അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഒരു അമീർ മാത്രം, ഗവർണർ മാത്രമാണ് ആര്? ഹജ്ജാജ്. അപ്പോ ഖലീഫക്ക് നൽകിയ ബൈഅത്ത് നിങ്ങൾ പിൻവലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, മറിച്ച് അമീറിനുള്ള ബൈഅത്ത് നിങ്ങൾ പിൻവലിച്ചാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഹജ്ജാജിനുള്ള ബൈഅത്ത് നിങ്ങൾ പിൻവലിക്കുക, എന്നിട്ട് നിങ്ങളുടെ അമീറായിട്ടുള്ള നിങ്ങളുടെ സൈന്യ തലവനായിട്ടുള്ള ഇബ്നുൽ അശ്ഹസിന് നിങ്ങൾ ബൈഅത്ത് നൽകുകയും ചെയ്യുക എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, ഞാനാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ബൈഅത്ത് പിൻവലിക്കുന്നത്. ഹജ്ജാജിനുള്ള ബൈഅത്ത് ഞാൻ ആദ്യമായിട്ട് പിൻവലിച്ച് ഞാൻ മാതൃക കാണിക്കുന്നു എന്ന് ആര് പറഞ്ഞു? പറഞ്ഞു. അത് തിരു പിതാവ് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ എല്ലാ ഭാഗത്തും പറയാൻ തുടങ്ങിയത് ഞങ്ങള് ഹജ്ജാജിനുള്ള അള്ളാഹുവിന്റെ ശത്രുവായിട്ടുള്ള ഹജ്ജാജിനുള്ള ബൈഅത്ത് ഞങ്ങൾ പിൻവലിച്ചിരിക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. കാരണം എന്താണ്? ഹജ്ജാജ് അറിയപ്പെട്ട അതേപോലെ തന്നെ അങ്ങേയറ്റം ചിന്തുന്ന വ്യക്തിയാണ്. ഇതെല്ലാം തന്നെ ജനങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് എല്ലാവരും തന്നെ പെട്ടെന്ന് ചെയ്തു പിൻവലിച്ചു. കാരണം എന്താണ്? ജനങ്ങൾ ഹജ്ജാജ് അങ്ങേയറ്റം വർക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഇബ്നുൽ നേരെ പോയിട്ട് അവരെ ബൈഅത്ത് നൽകുകയും ചെയ്തു. പക്ഷേ ഖലീഫയുടെ ഖലീഫക്ക് നൽകിയ ബൈഅത്ത് പിൻവലിക്കുന്ന കാര്യം അവരാരും തന്നെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫിത്നയായിട്ട് അവർ നൽകിയ ആ ബൈഅത്ത് ഉണ്ടല്ലോ, ആ ബൈഅത്തിന് ശേഷം കാര്യങ്ങളൊക്കെ മാറി മാറി തുടങ്ങി. ഒരിക്കലും ആരും കരുതിയിട്ടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എല്ലാവരും വിചാരിച്ചാൽ എന്താണ്, ഹജ്ജാജ് വളരെ ബാല്യമാണ്, അതേപോലെ തന്നെ പറഞ്ഞതുപോലെ രക്തം ചിന്തുന്ന ആളാണ്, അതുപോലെ തന്നെ നാഫിയാണ്, എല്ലാം എന്തുണ്ട് അബദ്ധങ്ങളും കുറവുകളായിട്ടുണ്ട്. അപ്പോ മാത്രമല്ല ഇവിടെ എന്തെങ്കിലും ശക്തമായ ഒരു പടഹാന്റെ കൂട്ടത്തിലുണ്ട്, ഇബ്ലാഹിന്റെ പക്കലുണ്ട്. അങ്ങനെ അങ്ങനെ കാര്യം വളരെ എളുപ്പമായിരിക്കുമെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ കാര്യം അറിയാനായില്ല. കാഫറുകളായിട്ടുള്ള തുർക്കികൾക്ക് നേരെയുള്ള യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. അങ്ങനെ ആ ഫിത്നക്കാരായിട്ടുള്ള ആ സൈന്യം, ആ ഫിത്നയിൽ അകപ്പെട്ട ആ സൈന്യവുമായിട്ട് ആർക്ക് നേരെ ചെന്നു? ഹജ്ജാജിനോട് യുദ്ധം ചെയ്യുകയും എന്നിട്ട് ഇറാഖ് പിടിച്ചെടുക്കുകയും ചെയ്യാമെന്ന്
ധരിച്ചുകൊണ്ടാണ് അവർ പോകുന്നത്.
ഫലം അങ്ങനെ അവര് ഹജ്ജാജിന്റെ നേരെയുള്ള ആ യാത്രയിൽ വഴി മാറ്റി അവരവരെ യാത്ര നിർത്തി. അങ്ങനെ അവര് വഴി മതി അവർ പറയാൻ തുടങ്ങി, നമ്മളിപ്പോ ഹജ്ജാജിനുള്ള ബയാത്ത് പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ആർക്കുള്ള ബയാത്ത് പിൻവലിക്കൽ കൂടിയാണ് ആകുന്നത്? ഖലീഫയായിട്ടുള്ള അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ അദ്ദേഹത്തിന് നൽകിയ ബൈഅത്ത് പിൻവലിക്കലും ആയിത്തിരുന്നുണ്ട്. കാരണം എന്താണ്? ഹജ്ജാജ് ആരുടെ ഗവർണറാണ്? അബ്ദുൽ മലിക്കിന്റെ ഗവർണർ മാത്രമാണ്. അപ്പോ ഹജ്ജാജിനുള്ള ബൈഅത്ത് നമ്മൾ പിൻവലിച്ചു കഴിഞ്ഞാൽ അത് ആർക്കുമുള്ള പിൻവലിക്കലാണ്? ഇബ്നു മർവാൻ അഥവാ അബ്ദുൽ മലിക് ബിൻ മർവാൻ നൽകിയ ബയ്യത്ത് പിൻവലിക്കലായിട്ടാണ് ആയിത്തിരിക എന്ന് അവർ പറഞ്ഞു. അങ്ങനെ അങ്ങനെ അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്നുള്ള ബയ്യത്തും അവർ പിൻവലിച്ചു. വീണ്ടും അവർ ബയ്യത്ത് ഒന്നുകൂടെ കൂടെ فبايعوا على كتاب الله وسنة رسول الله صلى الله عليه وسلم وخلع أئمة الضلال وجهاد الملحدين. ابن كثير بيتر بداية ونهاية لكارية مغنى وعيكنا. അവരെങ്ങനെയാണ് ബയ്യത്ത് നൽകിയത്? ഇബ്രാഹിം അള്ളാഹുവിന്റെ കിതാബിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അതുപോലെ പോലെ നിലക്കൊള്ളാമെന്നും വഴികേടിലായിട്ടുള്ള ഭരണാധികാരികളെ അവർക്ക് നൽകിയ ബയ്യത്തുകൾ പിൻവലിക്കാമെന്നും മുൽഹിദുകൾക്കെതിരെ ഇസ്ലാമിനെ വലിച്ചെറിഞ്ഞ ആളുകൾക്കെതിരിൽ യുദ്ധം ചെയ്യാമെന്നുമാണ് അവരെതിരുള്ളത് ബയ്യത്ത് നൽകിയത്. നല്ല ആശയം, വളരെ നല്ല കാര്യം. അങ്ങനെ പിന്നീട് ആർക്ക് വാർത്ത ലഭിച്ചു? ഹജ്ജാജിന് വാർത്ത ലഭിച്ചു. ഈ ആളുകൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിനും ഖലീഫയായിട്ട് അബ്ദുൽ മലിക്കിനും നൽകിയിട്ടുള്ള ബൈഅത്ത് അവർ പിൻവലിച്ചിരിക്കുന്നു എന്ന് വാർത്ത ലഭിച്ചു. കതബ ഇലൽ ഖലീഫത്തി ബിദാലിക യുഅല്ലിമുഹു. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഹജ്ജാജ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ചരിത്രത്തിൽ പേര് കേട്ട യുദ്ധത്തിലെ അഗ്രഗണ്യനാണ് ഹജ്ജാജ്. അദ്ദേഹത്തിനുള്ള യുദ്ധതന്ത്രം ചരിത്രത്തിൽ അപൂർവമായിട്ട് ആളുകൾക്കുണ്ടായിട്ടുള്ളൂ. അത്രക്ക് എന്താണ് യുദ്ധത്തിലെ അഗ്രഗണ്യനാണ് ഹജ്ജാജ്. ഏത് രൂപത്തിലാണ് ഈ ഇബ്ല അങ്ങത്തിന്റെ ആ സൈന്യത്തെ നിലംപരിശാക്കിയതെന്ന് നമുക്ക് ഇനി വായിക്കാൻ കഴിയും. അങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞു 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 അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു സൈന്യത്തെ ഹജ്ജാജിന്റെ അടുക്കലേക്ക് അയക്കണമെന്ന് പറഞ്ഞുകൊണ്ടുമാണ് എഴുതിയിട്ടുള്ളത്. വളരെ എന്റെ ഇടയിട്ടിരുന്നു ഈ കാര്യം. വളരെ അദ്ദേഹത്തെ രോഷം കൊള്ളിച്ചു, അല്ലെങ്കിൽ ദേഷ്യം ഉണ്ടാക്കി തീർത്തു. അദ്ദേഹം കാര്യം വളരെ ഗൗരവപൂർവ്വം അദ്ദേഹം സ്വീകരിച്ചു. അപ്പോ ഒരു സ്ഥല ഒരു ഭാഗത്ത് നിന്ന് പടയാളികളുമായി യുദ്ധം സൈന്യവുമായിട്ടാണ് വരുന്നത്. ഒരു ഭാഗത്ത് ഹജ്ജാജ് അബ്ദുൽ മലിക്കിന് മറവാനും എന്ത് ചെയ്യുന്നു, സൈന്യവുമായിട്ട് വരാൻ
ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് ഇടയിൽ
രമ്യമായി പരിഹരിക്കാൻ വേണ്ടി, പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് നാസഹകളായിട്ടുള്ള ആളുകൾ ഒരുപാട് പരിശ്രമിച്ചു നോക്കി. فكتب المهلب ابن ابي صفرة الى ابن الاشعث يحذره وينهاه عن الخروج على امامته. അങ്ങനെ മുഹല്ലബ് ഇബ്നു അബി സുഫ്ര ഇബ്നു അഷ്അസിനെ കത്തെഴുതി അദ്ദേഹത്തെ താക്കീത് ചെയ്തുകൊണ്ട് ഭരണാധികാരിക്കെതിരെ പുറപ്പെടാൻ പാടില്ല എന്ന് താക്കീത് ചെയ്തുകൊണ്ട്. കാരണം എന്താണ്, അല്ലാഹു ഖുർആനിൽ നമ്മോട് കൽപ്പിച്ച കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, മുസ്ലിം ഭരണാധികാരികളെ അംഗീകരിക്കണം, അനുസരിക്കണം എന്നുള്ളത് നിരവധി അനവധി ഹദീസുകളിലൂടെ പഠിപ്പിച്ചതുമാണ്. അവര് അക്രമം പ്രവർത്തിക്കുകയാണെങ്കിലും, അവർ പരമാടിത്തരം കാണിക്കുകയാണെങ്കിലും, അവർ മുസ്ലിമുകളാണെങ്കിൽ ഭരണാധികാരികൾ, മുസ്ലിം ഭരണാധികാരികൾ അവർ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, അടിസ്ഥാന വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിൽ അവർ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നാണ് ദീൻ ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസം. നോക്കൂ, ഒരുപാട് ഹദീസുകൾ അതിൽ വന്നിട്ടുണ്ട്, ധാരാളം വ്യത്യസ്തമായിട്ടുള്ള സഹാബിമാരിൽ നിന്ന് വന്നതാണ് ആ വിഷയത്തിലുള്ള ഹദീസുകൾ. അതിലൊന്നാണ് അദ്ദേഹം പറയാം, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാം. ഞങ്ങൾക്ക് ഉന്മേഷമുള്ള കാര്യത്തിലും ഞങ്ങൾക്ക് വെറുപ്പുള്ള കാര്യത്തിലും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാം എന്നുള്ളത്. പ്രയാസമുള്ള കാര്യത്തിലും എളുപ്പമുള്ള കാര്യത്തിലും ഞങ്ങളെക്കാൾ ഞങ്ങളുടെ അവകാശത്തിൽ മറ്റുള്ളവരെ വിളിച്ചാലോ. അധികാരം അതിൽ അതിന്റെ ആളുകളെ അഥവാ ഭരണാധികാരികളെ അധികാരത്തിൽ ഞങ്ങൾ അവരോട് മല്ലിടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായ കാണുന്നത് വരെ അള്ളാഹുവിന്റെ വ്യക്തമായ തെളിവില്ല കുഫർ കാണുന്നത് വരെ. കുഫർ കണ്ടാൽ തന്നെ എന്താണ്, നേരെ പോയിട്ടെങ്കിൽ വീഴ്ത്താമെന്നല്ല, അവിടെയും എന്തുണ്ട്, വേറെ ചില നിയമങ്ങൾ അവിടെയും ഉണ്ട്. എങ്ങനെയാണ് കാഫറായിട്ടുള്ള ഭരണാധികാരികളെതിരെ എപ്പോഴാണ് നമ്മൾ പുറപ്പെടാൻ കഴിയുക, അവിടെയും നിബന്ധനകൾ. എന്നാൽ മുസ്ലിം ഭരണാധികാരികളെതിരെ ഒരു നിലക്ക് വന്ന് സാധ്യമല്ല, വിപ്ലവവുമായിട്ട് ഇറങ്ങാൻ പാടില്ല എന്നാണ് കാര്യം. അത് സഹാബത്തിൽ നിന്ന് റസൂലുള്ളാഹി വാങ്ങിയ കാര്യമാണ്. ഈ വിഷയത്തിൽ നിരവധി ഹദീസുകളാണ് വന്നിട്ടുള്ളത്. അടിസ്ഥാന വിശ്വാസമായിട്ട് എല്ലാ ഗ്രന്ഥങ്ങളും പഠിപ്പിക്കാത്ത കാര്യമാണ്. ശരി, അങ്ങനെ ഒരുപാട് നൽകുന്ന ആളുകൾ ഇബ്നു അഷ്അസിനെ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നക യബ്ര അഷ്അസ് അദ വദഅത റിജ്ലക ഫീ റികാബി ഖവീ. ഇബ്നു അഷ്അസ്, നീ ഇപ്പോ നിന്റെ കാൽ വെച്ചിരിക്കുന്നത് ഒരു ഒരു ദീർഘമായിട്ടുള്ള ഒരു ഒരു യാത്രയിലാണ് വെച്ചിട്ടുള്ളത്. നീ മുഹമ്മദ് ഉമ്മത്തിൽ തന്നെ നീ നിലക്കൊള്ളുക. അല്ലാഹ അല്ലാഹ നീ അല്ലാഹ സൂക്ഷിക്കണം, അല്ലാഹ സൂക്ഷിക്കണം. انظر لنفسك فلا تهلكها. നീ നിന്റെ നഫ്സിനെ തന്നെ നോക്കിക്കോ, അതിനെ നീ നശിപ്പിച്ചു കളയണ്ട. ودماء المسلمين من المسلمين رقته ني سوشيكنا فلا تسفكها ني ادنه ചിന്തം പാടില്ല. നീ കാരണമായിട്ട് വേറെ ആൾക്കാരും ചിന്തിക്ക, പക്ഷെ അത് നീ ആയിരിക്കും കാരണക്കാരനായിട്ടുണ്ടാവുകയാണ്. അതിന് നീ സംരക്ഷിക്കണം, അതിന് നീ എന്ത് ചെയ്യാൻ പാടില്ല, ഭിന്നിപ്പിക്കാൻ പാടില്ല. നീ ബൈഅത്തിനെ ഭരണാധികാരിയായുള്ള നീ സംരക്ഷിക്കുക, അതിനെ നീ ഇല്ലാതാക്കി. ഇനി നീ പറയണ ഏതായാലും പുറപ്പെട്ടു പോയിട്ടുണ്ട്, ഇനി പിന്തിരിഞ്ഞു കഴിഞ്ഞ ജനങ്ങൾ എന്നെ ശരിയാക്കി കളയുകളെയും ഇന്ന് നീ ജനങ്ങളെ നീ പേടിക്കുന്നുണ്ടെങ്കിൽ നീ സൂക്ഷിക്കുക, അല്ലാഹു ആണ് ഏറ്റവും ഭയപ്പെടാൻ ജനങ്ങളെ നീ പേടിക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഫല തുഅരിഹാ ലില്ലാഹി ഫീ സഫ്കിക ഫീ സഫ്കി ദമി അവ ഇസ്തിഹ്ലാലി മുഹറം വസ്സലാമു അലൈ. നീ ഒരിക്കലും രക്തം ചിന്തുന്നതിന് രക്തം ചിന്തുന്ന ഒരു അവസരം എനിക്ക് വരാതിരിക്കട്ടെ. അതേപോലെ തന്നെ ഹറാമായ ഒരു കാര്യത്തെ ഹലാലാക്കി തീർക്കുന്ന ഒരു കാര്യം എനിക്ക് വരാതിരിക്കട്ടെ എന്ന് ഉപദേശിച്ചു. എന്നിട്ട് ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള നസീഹത്തോടുകൂടി ആ ഒരു കാര്യം എഴുതി മുഹല്ലബ് ഇബ്നു അസ്ലം അതിന് കത്ത് എഴുതി. ثم اخذ الخليفه عبد الملك بتجهيز الجنود في نصره الحجاج في قتال الخارجين على الجماعه. അങ്ങനെ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അദ്ദേഹം സൈന്യത്തെ തയ്യാറാക്കുന്നതിൽ ഒരുക്കുന്നതിൽ മുഴുകി ആരെ സഹായിക്കാൻ വേണ്ടി ഹജ്ജാജിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഇമാറത്തിന് എതിരിൽ പുറപ്പെട്ട ആ ഹാരിജികൾക്കെതിരെ ഹവാരിജികൾക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെ പുറപ്പെട്ട ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അങ്ങനെ എല്ലാ നാട്ടിനും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ സമകാലിക ലോകവുമായിട്ട് നമ്മളിങ്ങനെ തട്ടിച്ച് നോക്കണം. എല്ലാ നാട്ടിൽ നിന്നും എന്ത് ചെയ്യാൻ തുടങ്ങി, ഫിത്നക്കാരെ ഇബ്നു അഷ്അഷിന്റെ കൂടെ കൂടെ ഫിത്നക്കാരെന്ന് പറഞ്ഞാൽ അവര് ചമ്മാടികളെ താന്തോന്നികളും ആണെന്ന് വ്യക്തമായിട്ടൊന്നുമില്ല, മറിച്ച് ദീനിന് വേണ്ടിയിട്ടാണ് വളരെ വ്യക്തമായിട്ടുള്ള ഇബാദത്തിൽ മുഴുകിയ ആളുകളും അതുപോലെ തന്നെ ദീനിനെ സഹായിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്താലോണം ദീനത് ഇബ്നു അഷ്അഷിന്റെ കൂടെ കൂടെ. അങ്ങനെ അങ്ങനെ 33,000 ആളുകൾ കുതിരപ്പോരാളികൾ ആരുടെ തീർന്നു ഇബ്നു അഷ്അഷിന്റെ ഭാഗത്തായി 33,000 കുതിരപ്പോരാളികൾ. 120,000 കാൽനടക്കാരായിട്ടുള്ള പോരാളികളും. മനസ്സിലായില്ലേ? അപ്പോ വലിയ ഒരു സൈന്യം 1.5 ലക്ഷത്തിൽ പരമരം ആളുകൾ യോദ്ധാക്കൾ അഥവാ പോരാളികൾ അടങ്ങുന്ന സൈന്യമാണ് ആരുടെ സൈന്യം? ഇബ്നു അഷ്അഷിന്റെ സൈന്യം.